السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, വിശ്വാസപരമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ഉസൂലു സലാസയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ക്ലാസുകൾ ഇപ്പോൾ അവസാനിച്ചു. 6-ാമത്തെ ദർസിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഷെയ്ഖ് പറയുന്നു, ഇഅലം അർശദകല്ലാഹു ലിത്വാഅതി, നീ അറിയണം, നീ മനസ്സിലാക്കണം, അർശദകല്ലാഹു ലിത്വാഅതി, അല്ലാഹു അവനെ അനുസരിക്കുവാൻ നിനക്ക് വിവേകം നൽകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു ആരംഭിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഉസൂലു സലാസ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നൽകുന്ന ആമുഖങ്ങളാണ് ഇതെല്ലാം. മുമ്പ് 2 ആമുഖങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഉസൂലു സലാസ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് പിന്നെയുള്ള ആമുഖമാണിതും. അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമായ നേരായ മാർഗം ഹനീഫിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നേരായ മാർഗം ഏതാണ്, നേരായ മതം ഏതാണ്? അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് നീ അവനെ മാത്രം ആരാധിക്കലാണ്. കീഴ്വണക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാക്കിക്കൊണ്ട് അവനെ മാത്രം നീ ആരാധിക്കലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച നേരായ മാർഗം. وبذلك امر الله جميع الناس ഈ ഹനീഫിയത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവജനങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നത്. വഖലഖഹും ലഹാ, അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കമ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. വമ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ഖലഖ്തു, നാം സൃഷ്ടിച്ചില്ല. അൽ ജിന്ന, ജിന്നിനെയും, വൽ ഇൻസ, മനുഷ്യനെയും, ഇല്ലാ ലിഅബ്ദൂൻ, എന്നെ ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനമാണിത്. വമഅനാ യഅബ്ദൂൻ, യഅബ്ദൂൻ എന്ന് പറഞ്ഞതിന്റെ ആശയം യുവഹിദൂൻ, എന്നെ ഏകനാക്കാൻ, എന്റെ ഏകത്വം അംഗീകരിച്ച് എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയാണ് സർവ ജിന്നിനെയും മനുഷ്യനെയും നാം പഠിച്ചിരിക്കുന്നത്. ഇതാണ് ഷെയ്ഖ് ഔറുകൾ തന്റെ റിസാലയിൽ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസാന ഭാഗത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മത്തിനിന്റെ, ഈ ഭാഗത്തിന്റെ വിശദീകരണം എന്താണ്? ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഔവലുഹ, അതിലൊന്നാമത്തേത് മഅനൽ ഹനീഫിയ. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഹനീഫിയത്തിന്റെ ആശയം എന്താണ്? എന്താണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ? ഹനീഫിയ എന്ന പദം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തുമായി ബന്ധപ്പെടുത്തിയല്ലോ. ഹനീഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അൽ ഹനീഫിയ, ഹനീഫിയ എന്ന് പറഞ്ഞാൽ അത് മഅഖൂദത്തുൻ മിനൽ ഹനഫ്. ഹനഫ് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണെന്ത്? ഹനീഫിയത്ത്. വഹുവ അൽ മൈൽ, ചായുക എന്നതാണ് അതിന്റെ ആശയം. അവ എന്താണ് ഹനീഫിയ എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മതം ഹനീഫിയായ മതമാണെന്ന് പറഞ്ഞാൽ പറയാൻ കാരണം എന്താണ്? അന്ന ഇബ്രാഹീമ ഹനഫ ഇലാ ദീനില്ലാഹി വദീനിൽ ഇസ്ലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദീനിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് ചായുകയും അതിനുവേണ്ടി നേരായി നിലകൊള്ളുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഹനീഫിയ എന്ന് പറയുന്നത്. വൽ മുറാദു ബിൽ ഹനീഫിയ. അപ്പോൾ ഹനീഫിയത്തു, ഹനീഫിയ എന്ന് പറഞ്ഞ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തുല്ലാഹി സുബ്ഹാനഹു വ തആല വ തൗഹീദുഹു വ ഇഖ്ലാസുൽ ഇബാദ. വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്താണ് ഹനീഫിയ എന്ന് പറഞ്ഞാൽ ഇബാദത്തുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ചെയ്യലാണ്. വ തൗഹീദുഹു, മാത്രമല്ല അവന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ്. വ ഇഖ്ലാസുൽ ഇബാദത്തി ലഹു, ആരാധനകൾ അവന് ആത്മാർത്ഥമാക്കുകയും കീഴ്വണക്കം ആരാധനയുമെല്ലാം അല്ലാഹുവിനെ ആത്മാർത്ഥമാക്കി അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത്, അതേറ്റവും പ്രധാനമാണ് ഇസ്ലാമിൽ. അതിനാണ് ഹനീഫിയ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഹനീഫിയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് അതിനെ ചേർത്തി പറഞ്ഞത്? അതിന് പണ്ഡിതന്മാർ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒന്നാമതായി അവർ പറയുന്നത് ലിഅന്നഹു അബുൽ അംബിയ, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ പിതാവാണ്, ആദർശ പിതാവാണ്, അബുൽ അംബിയ ആണ്. രണ്ടാമത്തെ കാരണം, ഹനീഫിയത്ത് കൽപ്പിക്ക, ഹനീഫിയത്തുമായുള്ള സർവ കൽപ്പനകളും ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അപ്പോൾ ഹനീഫിയത്തുമായി ബന്ധമുള്ളത്, ഏറ്റവും അടുത്ത ബന്ധമുള്ളത്, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രായോഗികവൽക്കരിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. എല്ലാ അമ്പിയാക്കന്മാരെ പോലെ അതിനുവേണ്ടി ത്യാഗം ചെയ്ത മഹാന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു ഹനീഫിയ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹനീഫിയായ മാർഗം പിൻപറ്റാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹനീഫായ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക. സൂറത്തുൻ നഹലിൽ കാണാം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞതാണ് ഇന്ന ഇബ്രാഹിം. തീർച്ചയായും ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമൂഹമായിരുന്നു. ഒരു സമൂഹത്തിന് ചെയ്യേണ്ട പ്രവൃത്തി, ഒരു സമൂഹം ചെയ്യേണ്ട കർമ്മങ്ങൾ സ്വന്തമായി ചെയ്തതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചത് ഒരു സമൂഹമെന്നാണ്. മാത്രമല്ല ഖാനിതൻ ലില്ലാ, അള്ളാഹുവിന് കീഴ്പ്പെട്ട മഹാനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഹനീഫൻ, വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഹനീഫിയായ മാർഗം പിൻപറ്റിയയാളാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ, അതിന്റെ വിശദീകരണമാണ് ബാക്കി. മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഇങ്ങനെ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഹനീഫിയെ പിൻപറ്റാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് നമുക്ക് കാണാം. നോക്കൂ, നിങ്ങൾ മറ്റൊരിടത്ത് അള്ളാഹു സൂറത്തു ആലു ഇംറാനിൽ കാണാം, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വല നസ്റാനിയ വലാകിൻ കാന ഹനീഫ മുസ്ലിമാ. മാ കാന ഇബ്രാഹിം, ഇബ്രാഹിം ആയിരുന്നില്ല യഹൂദിയൻ വല നസ്റാനിയ, യഹൂദിയോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, മുസ്ലിമായിരുന്നു, ഹനീഫായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ ഷെയ്ഖ് അവറുകൾ തുടങ്ങുന്നത് തന്നെ ഇലം അർശദക്കല്ലാഹു ലിത്വാഅതിഹി, അല്ലാഹു അവനെ അനുസരിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നിനക്ക് വിവേകം തരട്ടെ, നിനക്ക് മാർഗദർശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പറയുന്നത് അന്നൽ ഹനീഫിയ തമില്ലത്ത ഇബ്രാഹിം, ഹനീഫിയെ മില്ലത്ത് ഇബ്രാഹിം, അതായത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മാർഗമാണ് ഹനീഫിയായ മാർഗം എന്ന് ചേർത്തി പറയുന്നു. ചേർത്തി പറയാനുള്ള രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാം അംബിയാക്കന്മാരുടെ പിതാവാണ്, അബുൽ അംബിയ ആണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയത്, ഇബ്രാഹിം അലി ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്താണ് ഹനീഫിയായ മാർഗം പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശൈഖവറുകൾ ഇബ്രാഹിം അലി ഇസ്ലാമുമായി ഹനീഫിയത്തിനെ ചേർത്തി പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൽ അംറു സാലിസ്, മൂന്നാമതായി ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അൽ ഹനീഫിയ, ഹനീഫിയ എന്ന് പറയുന്നത് ഹിയ ദീനുൽ അംബിയ ജമീഅൻ, ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മാർഗം മാത്രമല്ല, മറിച്ച് സർവ അംബിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്ത മാർഗം ഹനീഫിയ, ഹനീഫിയായ മാർഗമാണ്. വലി അജലിഹ ഖലഖല്ലാഹുന്നാസ്, ഈ ഹനീഫിയായ വക്രതയില്ലാത്ത നേരായ ഈ മതം പിൻപറ്റുവാനാണും ഈ മതം അനുസരിച്ച് ജീവിക്കുവാനാണ് സർവ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് സൂറത്തു ദാരിയാത്തിലെ ആയത്ത്. അതിനുവേണ്ടിയാണ് ഷെയ്ഖ് തെളിവായി ഉദ്ധരിച്ചത്. ഏതാണ് ആയത്ത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞല്ലോ, ആ ആയത്ത് അതിനുള്ള തെളിവാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇപ്പോൾ പറഞ്ഞ ഈ ആശയങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, അള്ളാഹു അസ്സ വജൽ ഖലഖന്നാസ്, അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചു. എന്തിനാ അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്? ലിയഅബ്ദൂഹു, അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ആരാധിക്കണം? ലോകത്തെല്ലാം അള്ളാഹിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? അലാ വജിഇൽ ഇഖ്ലാസി വത്തൗഹീദ്, ഇഖ്ലാസോടുകൂടെയും തൗഹീദോടുകൂടെയും ആയിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. കീഴ്വണക്കം അവന് ആത്മാർത്ഥമാക്കിക്കൊണ്ടും തൗഹീദിനെ അംഗീകരിച്ചുകൊണ്ടും ശിർക്ക് ചെയ്യാതെയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ മുഴുവനും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞതിന്റെ രത്ന ചുരുക്കമാണ് പറയുന്നത്. രണ്ട്, വൽ ഇബാദ ലാ തസിഹു ഹത്താ യഅബ്ദൽ അബ്ദു റബ്ബഹു മുഅഹിദൻ ലഹു, ഒരടിമ ചെയ്യുന്ന ഇബാദത്തുകൾ അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, അത് ശരിയായി തീരുകയില്ല. ഏതുവരെ? ആ അടിമ ഏകനായ റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാത്ത കാലമത്രയും അയാൾ ചെയ്യുന്ന ഒരു ഇബാദത്തും ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, വഅമ്മാമൻ അബദഹു വഹുവ മുശ്രിക്കുൻ, ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഫലാ തസിഹു ഇബാദത്തുഹു, അവന്റെ ആരാധന ഇബാദത്തുകൾ ശരിയാകുന്നതല്ല. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഹനീഫിയായ മാർഗം. അതാണ് ഇതാണ് അമ്പിയാക്കന്മാരിവിടെ പഠിപ്പിച്ച ഹനീഫിയായ മാർഗം. ഇതിനുവേണ്ടിയാണ് സർവ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഷെയ്ഖ് അവറുകൾ തുടരുന്നു, വഅഅലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ് വഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ വഅഅലമു മാ നഹാ അൻഹു അശ്ശിർക് വഹുവ ദഅവത്തു ഗൈരിഹി മഅഹു. ഇമാമുന അൽ മുജദ്ദിദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറയുന്നു, വഅഅലമു മാ അമറല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും മഹനീയമായത് അത്തൗഹീദു, തൗഹീദാണ്. അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ഏറ്റവും മഹനീയമായത് തൗഹീദാണ്. അതെന്താണ്? വഹുവ, അത് ഇഫ്റാദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കലാണ്. ബിൽ ഇബാദ, ആരാധനയിൽ, ആരാധന കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. വഅഅലമു മാ നഹാ അൻഹു ശിർക്ക്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ ഏറ്റവും വമ്പിച്ച പാതകം, വമ്പിച്ച ഗൗരവമേറിയ അപകടകരമായ ഗുരുതരമേറിയ പാപം അശ്ശിർക്ക്, ശിർക്കാണ്. വഹുവ, അത് ദഅവത്തു ഗൈരിഹി മഅഹു, അവന്റെ കൂടെ മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കലാണ്. ഇതാണ് ഷെയ്ഖ് അവറുകൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കൽപ്പനകൾ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളോട് വിരോധിച്ച വിരോധങ്ങൾ എല്ലാം ഒരേ ദർജയിലല്ല. കൽപ്പനകളും ഒരേ ദർജയിലല്ല, വിരോധങ്ങളും ഒരേ ദർജയിലല്ല. അതിൽ ഗൗരവമേറിയതുണ്ട്, അതേപോലെ ഗൗരവം കുറഞ്ഞതുണ്ട്. കൽപ്പനകളിൽ മഹത്വമേറിയതുണ്ട്, അത്ര തന്നെ മഹത്വം കുറഞ്ഞതും ഇല്ലാത്ത കുറഞ്ഞതുമുണ്ട്. ഏറ്റവും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് തീരെ മഹത്വമില്ലെന്നർത്ഥമില്ല, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ നിസാരമാണെന്നർത്ഥമില്ല. മറിച്ച് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, എല്ലാ കൽപ്പനകളും ഒരേ ദർജയിലല്ല, എല്ലാ വിരോധങ്ങളും ഒരേ ദർജയിലല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫനബിയുന, നമ്മുടെ പ്രവാചകൻ, അമറബി അവാമിരിൻ, നമ്മളോട് ചില കൽപ്പനകൾ കൽപ്പിച്ചു. മുബല്ലിഗൻ അനില്ല, അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധന നിർവഹണത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ചില കൽപ്പനകൾ നൽകി. വനഹാ അന്നവാഹി, ചില വിരോധങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നൽകി. വലൈസത് ഹാദിഹിൽ അവാമിറു അലാ ദറജത്തിൻ വാഹിദ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയ കൽപ്പനകളെല്ലാം ഒരേ പദവിയിലുള്ളതല്ല. വഖദാ അന്നവാഹി ലൈസത് അലാ ദറജത്തിൻ വാഹിദ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ വിരോധങ്ങൾ എല്ലാം ഒരേ പദവിയിലല്ല. പിന്നെയോ, വൽ ഇൻസാനു യുമയ്യിസു ബൈനൽ അവാമിരി, കൽപ്പനകൾക്കിടയിൽ കൽപ്പനകളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് ഒരു മുസ്ലിം അതിനെ വേർതിരിക്കണം. ഫയുഖദ്ദിമു ബഅലഹ അലാ ബഅലിൻ, ചിലതിനേക്കാൾ ചില കൽപ്പനകൾക്ക് അവൻ മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട്. വഅലമു അംരിൻ അമറല്ലാഹു അസ്സ വജൽ ബിഹി ഹുവ തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളിൽ ഏറ്റവും മഹനീയമായ കൽപ്പന ഏതാണെന്ന് ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ എന്ത് മറുപടി പറയണം? നമസ്കാരം എന്നല്ല അവൻ പറയേണ്ടത്, ഹജ്ജ് എന്നല്ല അവൻ പറയേണ്ടത്, നോമ്പ് എന്നല്ല അവൻ പറയേണ്ടത്, സൽക്കർമ്മങ്ങൾ എന്നല്ല അവൻ പറയേണ്ടത്. അവൻ മറുപടി പറയേണ്ടത് വഅഅലമു അംരിൻ അമറല്ലാഹു അസ്സ വജൽ ബിഹി ഹുവ തൗഹീദ്, അത് തൗഹീദാണ് എന്നാണ് അവൻ മറുപടി പറയേണ്ടത്. ഏറ്റവും മഹനീയമായ കൽപ്പന. ശരി, ഏറ്റവും മഹത്വമേറിയ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഏറ്റവും മഹത്വമേറിയത് തൗഹീദാണ്. ശരി, എങ്കിൽ എന്താണ് തൗഹീദ്? എന്താണ് തൗഹീദ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുവ നാം പഠിക്കണം. എന്താണ് തൗഹീദ്? ഹുവ തൗഹീദ് എന്ന് പറഞ്ഞാൽ, കാരണം ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിന് അനിവാര്യമായ വിഷയമാണ്. തൗഹീദിൽ തകരാറായാൽ മരണാനന്തര ജീവിതം നഷ്ടകാരികളിൽപ്പെടും, നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടു പോവും. അതുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നു എന്താണ് തൗഹീദ്? ഹുവ, അത് ഇഫ്റാദുല്ലാഹി, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബി ഉലൂഹിയത്തിഹി, ഉലൂഹിയത്തിലും വറുബൂബിയത്തിഹി, അവന്റെ റുബൂബിയത്തിലും, വബി അസ്മാഇഹി വസിഫാത്തിഹി, അവന്റെ നാമഗുണവിശേഷണങ്ങളിലും. അപ്പൊ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാ വസിഫാത്തിലും അള്ളാഹുവിനെ ഏകനാക്കലാണ്. വഹാദ യഷ്മലു അൻവാ തൗഹീദി സലാസ, ഇതാണ് തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ. തൗഹീദിന് മൂന്ന് ഇനങ്ങളുണ്ട്. ഈ മൂന്ന് മേഖലകളിലും അള്ളാഹുവിനെ ഏകനാക്കുകയാണെങ്കിൽ ഒരാളുടെ തൗഹീദ് പരിപൂർണമായി. നമുക്ക് ഓരോന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തേത് ഇഫ്റാദുല്ലാഹി ബിർറുബൂബിയ, റുബൂബിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അത് മനസ്സിലാക്കിക്കോ. അൻ തഅതഖിദ, നീ വിശ്വസിക്കലാണ് സഹോദര, നീ വിശ്വസിക്കലാണ്. എന്ത് നീ വിശ്വസിക്കണം? അന്നല്ലാഹ വഹ്ദഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മാത്രമാണ്. ഹുവ റബ്ബുൽ ഖാലിഖു അർറാസിഖുൽ മുദബ്ബിർ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആവശ്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായതൊക്കെ തന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന റബ്ബ് അല്ലാഹു മാത്രമാണ്. അതേപോലെ ഈ ലോകവും അതിലുള്ള സർവ്വതും എല്ലാം പടച്ചു പരിപാലിക്കുന്ന ഖാലിഖ്, സ്രഷ്ടാവ്, ഖാലിഖ് റബ്ബ് മാത്രമാണ്, അല്ല മാത്രമാണ്. അതുപോലെ തന്നെ അർറാസിഖ്, അന്നം നൽകുന്ന, ഉപജീവനം നൽകുന്നത് അല്ല മാത്രമാണ്, വേറെ ആർക്കും അതിന് സാധ്യല്ല. അർറാസിഖാണ് അവൻ. അൽ മുദബ്ബിറു, എല്ലാം വ്യവസ്ഥാപിതമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റബ്ബായ അല്ലയാണ്. അപ്പോ റബ്ബും ഖാലിഖും റാസിഖും മുദബ്ബിറുമൊക്കെ അള്ളാഹു മാത്രമാണെന്ന് സമ്മതിക്കലാണ്, വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ. അതാണ് തൗഹീദുർ റുബൂബിയ. ഇനി രണ്ടാമത്തെ ഇനം നോക്കാം. ഇഫ്റാദുല്ലാഹി ബിൽ ഉലൂഹിയ, എന്താ തൗഹീദു ഉലൂഹിയ എന്ന് പറഞ്ഞാൽ, ബി അൻ തഅഖീദ, നീ വിശ്വസിക്കലാണ്. ബി അന്നഹു ഹുവ വഹ്ദഹു, അള്ളാഹു അവൻ മാത്രമാണ്. അൽ ഇലാഹു, ആരാധ്യൻ, എങ്ങനെയുള്ള ആരാധ്യൻ? അൽ മുസ്തഹിഖുൽ ഇബാദ, ആരാധനകൾക്ക് അവകാശപ്പെട്ടത്, ആരാധനകൾക്ക് അവകാശപ്പെട്ട ദൈവമായി ഇലാഹായി അള്ളാഹു മാത്രമേയുള്ളൂ. അള്ളാഹു അല്ലാതെ ഒരാളും തന്നെ ആരാധന ആരാധനക്ക് അവകാശപ്പെട്ടവനായി ഇല്ല, അർഹനായി ഇല്ല. അതുകൊണ്ട് ഫലാ തസ്രിഫ് ശൈഅ മിനൽ ഇബാദത്തി ഇല്ലാ ലഹു, നീ ചെയ്യുന്ന ആരാധനകളിൽ ഒന്നിനെയും അവനിലേക്കല്ലാതെ നീ തിരിച്ചുവിടരുത്. ഫലാ തസ്രിഫ് ശൈഅ മിനൽ ഇബാദത്തി ഇല്ലാ ലഹു സുബ്ഹാനഹു വതആല, ആ പരമപരിശുദ്ധനായ റബ്ബിങ്കലേക്കല്ലാതെ നിന്റെ ഒരാരാധനയെയും നീ തിരിച്ചുവിടാൻ പാടില്ല. അതാണ് തൗഹീദുൽ ഉലൂഹിയ. ഇനി അവസാനത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമഗുണവിശേഷണങ്ങളിലുള്ള തൗഹീദ്. അതെന്താണ്? ഹുവാദ് അൻതസിഫല്ലാഹ, നീ അല്ലാഹുവിനെ വിശേഷിപ്പിക്കണം. ബിമാ വസഫ ബിഹി നഫ്സഹു, അല്ലാഹു അവനെ എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്, വിശേഷിപ്പിച്ചത് അവന്റെ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അങ്ങനെ തന്നെ നീ അല്ലാഹുവിനെ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ. വബിമാ വസഫഹു ബിഹി റസൂലുഹു, അല്ലാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ അവന്റെ റസൂല് പറഞ്ഞു തന്നത്, ആ നിലക്ക് തന്നെ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ അതേപോലെ വേറൊരാളുണ്ടെന്നോ ആ നാമഗുണവിശേഷണങ്ങൾ മറ്റൊരാൾക്ക് ചാർത്തിക്കൊടുക്കുവാനോ പാടില്ലാതെ, അല്ലാഹുവും അവന്റെ റസൂലും അവനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ എങ്ങനെയാണോ നിനക്ക് വിശേഷിപ്പിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്, അതുപോലെ മാറ്റത്തിരുത്തലുകളും അതേപോലെ ദുർവ്യാഖ്യാനങ്ങളും നിന്റെ വകയായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒന്നുമില്ലാതെ അല്ലാഹുവിനെ അതുപോലെ തന്നെ നീ വിശ്വസിക്കുകയും മനസ്സിലാക്കലുമാണ് അസ്മാഉ വസിഫാത്ത് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള തൗഹീദ്. ഇതാണ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഅമ്മൻ നവാഹി, ഇനി നോക്കൂ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ. ഫഅലമുഹാ, അല്ലാഹു വിരോധിച്ചതിൽ ഏറ്റവും ഗൗരവമേറിയത് അശ്ശിർക്ക്, ശിർക്കാണ്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ, വഹുവ ദഅവത്തു ഗൈരിഹി മഅഹു, അവന്റെ കൂടെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരാൻ. അയ്യൻ കാന ഹാദൽ ഗൈർ, ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ആരാണെങ്കിലും, മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ മുഖറബായ മലക്കാണെങ്കിലും, അതല്ല മുർസല, നബിയും മുർസലുമാണ്, നബിയും റസൂലുമാണെങ്കിൽ പോലും, ആരാണെങ്കിലും ഏറ്റവും ജനങ്ങളിൽ പദവി കൂടുതലുള്ളവരാണല്ലോ, മലക്കുകളിൽ ഏറ്റവും പദവി കൂടുതലാണ് മലക്കും മുഖറബ്. മനുഷ്യരിൽ ഏറ്റവും അള്ളാഹുവിനോട്, അമ്പിയാക്കന്മാരിൽ തന്നെ ഏറ്റവും റബ്ബിനോട് അടുപ്പമുള്ളവരാണ് നബിയും അതേപോലെ റസൂലുമായ പ്രവാചകന്മാർ. അവരാണെങ്കിൽ പോലും പങ്കുചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ശിർക്ക് രണ്ട് നിലക്കുണ്ട്, രണ്ട് ഇനങ്ങളുണ്ട് ശിർക്കിന്. ഒന്ന് ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. രണ്ടാമത്തെ ഇനം വശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. രണ്ട് ഇനങ്ങളായി പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ഫൽ അക്ബറു, വലിയ ശിർക്ക് മുഖ്രിജുൻ മിനൽ മില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും വലിയ ശിർക്ക്. ഫൽ അക്ബറു മുഖ്രിജുൻ മിനൽ മില്ല. وأما الأصغر فهو غير مخرج, എന്നാൽ ചെറിയ ശിർക്ക് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. والوعيد يشمل النوعين, രണ്ടെണ്ണത്തെ സംബന്ധിച്ചും വലിയ താക്കീത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. താക്കീതിൽ അല്ലാഹു ശിർക്കിനെ സംബന്ധിച്ച് നൽകിയ താക്കീതിൽ രണ്ടും പെടും, പക്ഷേ ശിർക്ക് രണ്ടെണ്ണുണ്ട്. ആ വലിയ ശിർക്ക് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ചെറുത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷേ ഗൗരവം തന്നെയാണ്. അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ശിർക്ക് ഏറ്റവും ഗുരുതരമേറിയ പാപമാണ് എന്നതിന്റെ അതിന്റെ ശക്തമായ വഈദ്, താക്കീത് വന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ കാണാം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൽ തന്റെ അടിമകൾക്ക് 10 ഗൗരവമേറിയ വസീയത്ത്, ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങൾ നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചത് തന്നെ തൗഹീദ് കൊണ്ടാണ്. ഒന്നാമത്തെ വസീയത്തായി തൗഹീദായി അല്ലാഹു അവിടെ വസീയത്ത് നൽകുകയാണ്. അതേപോലെ ശിർക്കിന്റെ ഗൗരവമാണ് ആദ്യമായി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ ആയത്ത് തുടങ്ങുന്നത്, ഖുൽ നബിയെ പറയുക, തആലു നിങ്ങൾ വരുവിൻ, അത്ലു ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ഏതൊക്കെയാണെന്ന് ഞാനിതാ നിങ്ങൾക്ക് ഓതിത്തരാം, വരൂ എന്ന് പറയൂ ജനങ്ങളോട് എന്ന് റസൂലിനോട് പറയാൻ. ഏതാണ് ഒന്നാമതായി അല്ലാഹു ഹറാമാക്കിയത്? അല്ലാത്തു ശിരിക്കൂ ബിഹി ശൈആ, നിങ്ങൾ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇപ്പൊ വിരോധങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ വിരോധം ഒരു മനുഷ്യനെ കൊല്ലലല്ല, കൊലയല്ല, വ്യഭിചാരമല്ല, കളവല്ല, മറ്റുള്ള തോന്നിവാസങ്ങളല്ല, അതൊക്കെ ഗൗരവമേറിയതാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയതാണ് ശിർക്ക്. അതാണ് സൂറത്തു അൻആം 151 അല്ല പറഞ്ഞത്. മാത്രല്ല, ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോകും. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക് വഇലൽ ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്തു സുമറിലെ 65-ാം വചനം. നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സർവ്വദൂതന്മാർക്കും നാം ബോധനമായി നൽകിയ കാര്യം നിങ്ങൾക്കും നൽകുകയാണ്. എന്താണ്? ലഇൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലയഹ്ബതന്ന അമലുക്, നിങ്ങളുടെ സർവ അമലുകളും നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നാളെ നഷ്ടകാരികളുടെ കൂട്ടത്തിൽപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യുകയില്ല. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ അന്തിമദൂതൻ ശിർക്ക് ചെയ്യൂല. പക്ഷേ എന്തിനാണ് റസൂലിനോട് അഭിസംബോധന ചെയ്ത് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ, ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ പ്രവാചകനാണെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ല എന്ന ഗൗരവമേറിയ സന്ദേശമാണ് നമുക്കതിലൂടെ നൽകുന്നത്. കുഞ്ഞുങ്ങൾ, എത്ര ഗൗരവമേറിയ കാര്യമാണ്! മാത്രമല്ല, ശിർക്ക് ചെയ്ത മനുഷ്യൻ അങ്ങനെ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ അവന് പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അല്ലാഹു അവന് പൊറുത്തു കൊടുക്കുന്നതല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പാപത്തെ അള്ളാഹു പൊറത്തു കൊടുക്കുകയില്ല. അതല്ലാത്തതെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് ഒരുപക്ഷെ അവൻ പൊറത്തു കൊടുക്കാം. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വചനമാണ്, വാചകമാണ്. അദ്ദേഹത്തിന്റെ വാചകം അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് സൂറത്തു ലുഖ്മാനിലൂടെ. ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് വമ്പിച്ച അപരാധമാണ്, വമ്പിച്ച പാതകമാണ്, വമ്പിച്ച തെറ്റാണ്, ഗൗരവമേറിയ പാപമാണ്. ഇനി അതിന്റെ ഗൗരവം പറയാൻ വേറെ വചനങ്ങൾ ഉദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് ഏത് കാലഘട്ടത്തിലും ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ളത് തൗഹീദുർ റുബൂബിയത്തിലല്ല. റബ്ബല്ലാഹുവാണ്, ഖാലിഖ് അല്ലാഹുവാണ്, റാസിഖ് അല്ലാഹുവാണ്, മുദബ്ബിർ അല്ലാഹുവാണ്. ഈ ലോകത്തിന്റെ സട്ടാവായ റബ്ബുണ്ട്, ഖാലിഖുണ്ട്, റാസിഖുണ്ട്, മുദബ്ബിറുണ്ട് എന്ന കാര്യത്തിൽ ലോകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബഹുഭൂരിപക്ഷം ജനങ്ങളും ലോകത്ത് അത് അംഗീകരിച്ചവരാണ്. എന്നാൽ വഇന്നമൽ ഇഷ്കാലു വൽ ഖലലു വഖഅ ഫീ തൗഹീദുൽ ഉലൂഹിയ. അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചത് തൗഹീദുൽ ഉലൂഹിയത്തിലാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ഇബാദത്ത് മുഴുവനും അല്ലാഹുവിലേക്കും അല്ലാഹുവിടുന്ന വിഷയത്തിലാണ് എന്തുണ്ടായത്? അഭിപ്രായ വ്യത്യാസമുണ്ടായത്. അതുകൊണ്ട് തൗഹീദ് വളരെ കൃത്യമായ നിലക്ക് ഈ പുസ്തകത്തിലൂടെ, ഈ കൃതിയിലൂടെ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. വിശദീകരിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ നാം പഠിക്കുക, പ്രചരിപ്പിക്കുക, നന്മയിൽ പങ്കാളികളാകുക. ഈ തൗഹീദിന്റെ സുന്ദരമായ സന്ദേശം മറ്റുള്ളവരുടെ കാതുകളിലെത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അള്ളാഹുവിന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.